ദൈവനാമത്തിനു മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും 2 ശമൂവേൽ 10:11-12 അധ്യായങ്ങൾ വായിക്കുന്നു. അതിൻ്റെ ശേഷം അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവൻ്റെ മകനായ ഹാനൂൻ അവനു പകരം രാജാവായി. അപ്പോൾ ദാവീദ്, ഹാനൂൻ്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവൻ്റെ മകന് ഞാനും ദയ ചെയ്യും എന്ന് പറഞ്ഞ് അവൻ്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്കു പറവാൻ തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിൻ്റെ ഭൃത്യന്മാർ അമ്മോന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനനായ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് തോന്നുന്നുവോ? പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളവാനും അല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്നു പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ എരിഹോവിൽ താമസിപ്പിൻ, പിന്നെ മടങ്ങി വരാം എന്ന് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നു എന്ന് അമ്മോന്യർ കണ്ടപ്പോൾ അവർ ആളയച്ച് ബേത്ത് രഹോബിലെ അരാമിരിൽ നിന്നും സോബയിലെ അരാമിരിൽ നിന്നും 20,000 കാലാളുകളെയും 1,000 പേരുമായി മാഖാ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്ക് വരുത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും ശൂരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യരും പുറപ്പെട്ട് പട്ടണവാതിക്കൽ പടയ്ക്ക് അണിനിരന്നു. എന്നാൽ സോബയിലെയും രഹോബിലെയും അരാമിരും തോബ്യരും മാഖ്യരും തനിച്ച് വെളിംപ്രദേശത്തായിരുന്നു. തൻ്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രയേലിൻ്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്ത് അരാമിരുടെ നേരെ അണിനിരത്തി. ശേഷം പടജനത്തെ അമ്മോന്യരുടെ നേരെ നിരത്തേണ്ടതിന് തൻ്റെ സഹോദരനായ അബീഷായിയെ ഏൽപ്പിച്ച് അവനോട്, അരാമ്യർ എൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ വന്ന് നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്ക, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമിരോട് പടയ്ക്ക് അടുത്തു. അവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അബീഷായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരെ വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചു കൂടി. ഹദദേസർ ആളയച്ച് നദിക്ക് അക്കരെയുള്ള അരാമിരെ വരുത്തി. അവർ ഹേലാമിലേക്ക് വന്നു. ഹദദേസറിൻ്റെ സേനാപതിയായ ശോബക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി യോർദാൻ കടന്ന് ഹേലാമിൽ ചെന്നു. എന്നാറെ അരാമ്യർ ദാവീദിൻ്റെ നേരെ അണിനിരന്ന് പടയേറ്റു. അരാമ്യർ ദാവീദിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമിരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബക്കിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ഹദദേസറിൻ്റെ ആശ്രിതന്മാരായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രയേലിനോട് തോറ്റു എന്ന് കണ്ടിട്ട് ഇസ്രയേലിലുമായി സന്ധി ചെയ്ത് അവരെ സേവിച്ചു. അതിൽ പിന്നെ അമ്മോന്യർക്ക് സഹായം ചെയ്യുവാൻ അരാമ്യർ ഭയപ്പെട്ടു. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ചേവകരെയും എല്ലാ ഇസ്രയേലിനെയും അയച്ചു. അവർ അമ്മോന്യദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാമിൻ്റെ മകളും ഹിത്തിനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്ഷേബ എന്ന് പറഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവൻ്റെ അടുക്കൽ വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നതുകൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. തൻ ഗർഭിണിയായിരിക്കുന്നുവെന്ന് ദാവീദിന് വർത്തമാനമയച്ചു. അപ്പോൾ ദാവീദ് ഹിത്തിനായ ഊരിയാവെ തൻ്റെ അടുക്കൽ അയപ്പാൻ യോവാബിന് കൽപ്പന അയച്ചു. ഊരിയാവ് തൻ്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോവാബിൻ്റെയും പടജനത്തിൻ്റെയും സുഖവർത്തമാനവും യുദ്ധത്തിൻ്റെ വസ്തുതയും ചോദിച്ചു. പിന്നെ ദാവീദ് ഊരിയാവോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിൻ്റെ സമ്മാനം അവൻ്റെ പിന്നാലെ ചെന്നു. ഊരിയാവോ തൻ്റെ വീട്ടിൽ പോകാതെ യജമാനൻ്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ, നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എൻ്റെ യജമാനനായ യോവാബും യജമാനൻ്റെ ഭൃത്യന്മാരും വെളിമ്പ്രദേശത്ത് പാളയമിറങ്ങിക്കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എൻ്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എൻ്റെ വീട്ടിൽ കടക്കുമോ? നിന്നാണേ, നിന്റെ ജീവനാണേ, അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ ഇന്നും ഇവിടെ താമസിക്ക, നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയാവ് അന്നും യെരുശലേമിൽ താമസിച്ചു. പിറ്റന്നാൾ ദാവീദ് അവനെ വിളിച്ചു. അവൻ അവൻ്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു. അവൻ അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധിക്ക് ചെന്ന് യജമാനൻ്റെ ഭൃത്യന്മാരോടുകൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ, പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവിൻ എന്ന് എഴുതിയിരുന്നു. അങ്ങനെ തന്നെ യോവാബ് ആ പട്ടണത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് ശൂരന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവെ നിർത്തി. പട്ടണക്കാർ പുറപ്പെട്ട് യോവാബിനോട് പടവെട്ടിയപ്പോൾ ദാവീദിൻ്റെ ചേവകരായ പടജനത്തിൽ ചിലർ പട്ടുപോയി. ഹിത്തിനായ ഊരിയാവും മരിച്ചു. പിന്നെ യോവാബ് ആ യുദ്ധവർത്തമാനം ഒക്കെയും ദാവീദിനോട് അറിയിപ്പാൻ ആളയച്ചു. അവൻ ദൂതനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ യുദ്ധവർത്തമാനമൊക്കെയും രാജാവിനോട് പറഞ്ഞു തീരുമ്പോൾ രാജാവിൻ്റെ കോപം ജ്വലിച്ച് നിങ്ങൾ പട്ടണത്തോട് ഇത്ര അടുത്ത് ചെന്ന് പടവെട്ടിയത് എന്ത്? മതിലിന്മേൽ നിന്ന് അവർ എയ്യുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? യെരുബ്ബേശെത്തിൻ്റെ മകനായ അബീമേലെക്കിനെ കൊന്നത് ആർ? ഒരു സ്ത്രീ മതിലിന്മേൽ നിന്ന് തിരിക്കല്ലിൻ പിള്ള അവൻ്റെ മേൽ ഇട്ടതുകൊണ്ടല്ലയോ അവൻ തേബസിൽ വച്ച് മരിച്ചത്? നിങ്ങൾ മതിലിനോട് ഇത്ര അടുത്ത് ചെന്നത് എന്ത് എന്നിങ്ങനെ നിന്നോട് പറഞ്ഞാൽ നിന്റെ ഭൃത്യൻ ഹിത്തിനായ ഊരിയാവും മരിച്ചുപോയി എന്ന് പറക. ദൂതൻ ചെന്ന യോവാബ് പറഞ്ഞയച്ച വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു. ദൂതൻ ദാവീദിനോട് പറഞ്ഞത് എന്തെന്നാൽ, ആ കൂട്ടർ പ്രാബല്യം പ്രാപിച്ച് വെളിമ്പ്രദേശത്തേക്ക് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതിൽക്കലോളം അവരെ പിന്തുടർന്ന് അടുത്തുപോയി. അപ്പോൾ വില്ലാളികൾ മതിലിന്മേൽ നിന്ന് നിന്റെ ചേവകരെ എയ്ത് രാജാവിൻ്റെ ചേവകരിൽ ചിലർ പട്ടുപോയി. നിന്റെ ഭൃത്യൻ ഹിത്തിനായ ഊരിയാവും മരിച്ചു. അതിന് ദാവീദ് ദൂതനോട്, ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്, വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും, പട്ടണത്തിന് നേരെ ശക്തിയോടെ പൊരുത് അതിനെ നശിപ്പിച്ചു കളുക എന്ന് നീ യോവാബിനോട് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തണം എന്ന് കൽപ്പിച്ചു. ഊരിയാവിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവൻ്റെ ഭാര്യയായി. അവന് ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു.
അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. അവൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാൻ ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെ പോലെയുമായിരുന്നു. ധനവാൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആൾക്കു വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി നാലിരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, ഞാൻ നിനക്ക് നിന്റെ യജമാനൻ്റെ ഗ്രഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു, ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദാ ഗ്രഹത്തെയും നിനക്ക് തന്നു, പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു, നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്തിനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു, അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച് ഹിത്തിനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും, അവൻ ഈ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല, എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞു മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. ഊരിയാവിൻ്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു, അതിന് ആ കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവൻ നിലത്ത് കിടക്കുകയും ചെയ്തു. അവൻ്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ ഏഴാം ദിവസം കുഞ്ഞു മരിച്ചുപോയി. കുഞ്ഞു മരിച്ചു എന്ന് ദാവീദിനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞു ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്ക് തന്നെ വല്ല കേടും വരുത്തുമെന്ന് അവർ പറഞ്ഞു. ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തൻ്റെ ഭൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്നവർ പറഞ്ഞു. ഉടനെ ദാവീദ് നിലത്ത് നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്നു അവൻ്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവൻ്റെ മുമ്പിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, നീ ചെയ്തിരിക്കുന്നത് എന്ത്? കുഞ്ഞു ജീവനോടിരുന്ന സമയം നീ അവനു വേണ്ടി ഉപവസിച്ച് കരഞ്ഞു, കുഞ്ഞു മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിനവൻ, കുഞ്ഞു ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ച് കരഞ്ഞു, കുഞ്ഞു ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ അവൻ മരിച്ചുപോയി, ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോകുകയല്ലാതെ അവനെൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തൻ്റെ ഭാര്യയായ ബത്ഷേബയെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ ചെന്ന് അവളോടുകൂടെ ശയിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. അവൻ അവനെ ശലോമോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യെദീദ്യാവ് എന്ന് പേർ വിളിച്ചു. എന്നാൽ യോവാബ് അമ്മോന്യരുടെ രബ്ബയോട് പൊരുത് രാജനഗരം പിടിച്ചു. യോവാബ് ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ഞാൻ രബ്ബയോട് പൊരുത് ജലനഗരം പിടിച്ചിരിക്കുന്നു, ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് നിശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയമിറങ്ങി അതിനെ പിടിച്ചുകൊള്ളുക എന്ന് പറയിച്ചു. അങ്ങനെ ദാവീദ് ജനത്തൊക്കെയും ഒന്നിച്ചുകൂട്ടി രബ്ബയിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു. അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ നിന്ന് എടുത്തു. അതിൻ്റെ തൂക്കം ഒരു താലന്ത പൊന്ന്. അതിന്മേൽ രത്നം പതിച്ചിരുന്നു. അവർ അത് ദാവീദിൻ്റെ തലയിൽ വച്ചു. അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുവന്നു. അവിടുത്തെ ജനത്തെയും അവൻ പുറത്തു കൊണ്ടുവന്ന് അവരെ ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കുമാക്കി അവരെ കൊണ്ട് ഇഷ്ടിക ചൂളയിലും വേല ചെയ്യിച്ചു. അമ്മോനിലൂടെ എല്ലാ പട്ടണങ്ങളോടും അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ദാവീദും സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു.
ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം 19:29-48 വാക്യങ്ങൾ. അവൻ ഒലിവു മലയരികെ ബെത്ഫാഗയ്ക്കും ബെഥാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും.
അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേൽ ഇട്ട് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യ പ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പിന്നെ അവൻ ദൈവാലയത്തിൽ ചെന്ന് നിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു. അവൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. എങ്കിലും ജനമെല്ലാം അവൻ്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കിയാൽ എന്ത് ചെയ്യേണ്ടു എന്ന് അവർ അറിഞ്ഞില്ല.
ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് പരസ്യമായ പ്രവേശനം യെരുശലേമിൽ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്ക് വരുന്ന ആ പ്രത്യേക സമയമാണ് ഇവിടെ ലൂക്കോസ് വിവരിച്ചിരിക്കുന്നത്. ഈ പട്ടണത്തെ അവൻ സമീപിച്ചപ്പോൾ അതിനെ അവൻ കണ്ടപ്പോൾ അത് വ്യക്തമായി കാണുന്ന ഒരു ദൂരപരിധിയിൽ അവൻ എത്തിയപ്പോൾ അതിനെ കണ്ട് യേശു കരഞ്ഞു എന്ന് പറയുന്നു. ദൈവവചനത്തിൽ യേശു കരഞ്ഞ സമയങ്ങൾ വളരെ ചുരുക്കം സമയങ്ങൾ ആണ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നാം കാണുന്നത് യേശു കരഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരമാണ് ഇവിടെ ഇപ്പോൾ നാം വായിച്ച ഭാഗത്തുള്ളത്. യെരുശലേം പട്ടണത്തെ കണ്ട് അവൻ കരയുന്നു. എന്തുകൊണ്ടാണ് യേശു യെരുശലേമിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരയുന്നത്? ആ പട്ടണത്തിൻ്റെ അപ്പോഴത്തെ സ്ഥിതിവിശേഷം നാം നമുക്കറിയാം. ഈ പട്ടണം ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ഒരു സമയമായിരുന്നു ആ പ്രത്യേക സമയം. ലോകത്തിൻ്റെ മുഴുവൻ ഉന്മാദമായി സന്തോഷമായി അറിയപ്പെട്ടിരുന്ന പട്ടണം, അഭിമാനമായിരുന്ന ആ പട്ടണം ഇപ്പോൾ ഒന്നിനും കുറവില്ല. വളരെ ഭംഗിയായി കാര്യങ്ങൾ പോകുന്ന ഒരു സമയം. എന്നാൽ യേശു അതിനെ കണ്ടിട്ട് കരയുന്നു. പിന്നീടുള്ള ചരിത്ര ഭാഗങ്ങൾ സംഭവങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം യേശു കരഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ആ പട്ടണത്തിന് ആസന്നമായിരിക്കുന്ന നാശത്തെ കണ്ടുകൊണ്ട് ദൈവിക ആലോചനയെ അലക്ഷ്യമാക്കുന്ന ഒരു ജനതയെ കണ്ടുകൊണ്ട് യേശു കരയുന്ന ഒരവസരം. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് യേശു പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത്. അവൻ നഗരത്തിൽ സമീപിച്ചപ്പോൾ അതിനെ കണ്ടതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു അവൻ ആ പട്ടണത്തിലേക്ക് വരുന്ന സമയമാണ്. എന്നാൽ ആ പട്ടണത്തിന് സമാധാനമായിരിക്കേണ്ട കാര്യം, സമാധാനത്തിനായുള്ളത് മനസ്സിലാക്കുവാൻ കഴിയാതെ ദൈവിക കാര്യങ്ങളെ അലക്ഷ്യമാക്കുന്ന, അവഗണിക്കുന്ന, ദൈവിക ആലോചനയ്ക്ക് വിപരീതമായി ജീവിക്കുന്ന ഒരു തലമുറ, ഒരു ജനസമൂഹം. അതുകൊണ്ട് തന്നെ ആ പട്ടണം നശിക്കുവാൻ പോകുന്നു, അതിന് അത് കൊള്ളയായി പോകുവാൻ പോകുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ഈ പട്ടണത്തെ കണ്ട് കരയുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലുപുറത്തും ഞെരുക്കി നിന്നെയും നിന്നുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ചരിത്രം നമുക്ക് അറിയാം, യെരുശലേമിനുണ്ടായ നാശം. എന്നാൽ യേശു ഇത് മുന്നമേ കണ്ടുകൊണ്ട് അതിനോട് പറയുന്ന വാക്കുകളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം അവൻ ദേവാലയത്തിൽ ചെയ്യുന്നു, ചെന്നിട്ട് അവിടെ വിൽക്കുന്നവരെയൊക്കെ പുറത്താക്കി തുടങ്ങി അതിനൊരു ശുദ്ധീകരണം വരുത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കി തീർത്തു എന്നവരോട് പറഞ്ഞു. ആരാധന നടക്കേണ്ട ഇടം, ദൈവവുമായുള്ള സംസർഗത്തിൽ ജനമായിരിക്കേണ്ട സ്ഥലം ഇന്ന് ഒരു കച്ചവട സ്ഥലമായിരിക്കുന്ന അവസ്ഥ, ദൈവാലയത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി ഇതാണെങ്കിൽ ആ പട്ടണം എങ്ങനെയായിരിക്കുന്നു, ആ ജനസമൂഹത്തിൻ്റെ നിലവാരം എവിടെ വരെ എത്രമാത്രം അധപതിച്ചിരിക്കുന്നുവെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ യേശു ആ പട്ടണത്തെ നോക്കി കരയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവം നമ്മെ നോക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തെ നോക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തെ നോക്കുമ്പോൾ, വ്യക്തികളെ നോക്കുമ്പോൾ അവൻ കരയുന്ന അവസ്ഥയാണോ? അവൻ നമ്മളെ ദർശിക്കുന്നു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അവൻ നമ്മെ കാണുന്നുണ്ട്. അവൻ നമ്മെ കാണുമ്പോൾ എപ്രകാരമുള്ള ഒരു സമീപനമാണ് നമ്മളെക്കുറിച്ച് കർത്താവിന് കാണുവാനുള്ളത്? തീർച്ചയായിട്ടും കർത്താവ് ഇവിടെ പറയുന്നത് പോലെ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവവചനം പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും ദൈവം അവസരങ്ങൾ ജനത്തിന് ഒരുക്കാറുണ്ട്. ഒരു മടങ്ങരവിനുള്ള അവസരം, തിരിച്ചുവരവിനുള്ള അവസരം, കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, മനസ്സിലാക്കി യഥാസ്ഥാനപ്പെടുവാനുള്ള സമയങ്ങൾ ദൈവം എപ്പോഴും തരാറുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അധികമായി സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതുപോലെ ദൈവം നൽകിയെന്ന് വരികയില്ല. എന്നാൽ നൽകുന്ന സമയം, അവസരങ്ങൾ ദൈവം തരുമ്പോൾ, നമ്മുടെ സന്ദർശനകാലം, നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂരി എന്നാണ് പറയുന്നത്. ശത്രുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്ക് നൽകുന്ന സന്ദർശനകാലം മനസ്സിലാക്കി യഥാസ്ഥാനപ്പെടുവാൻ ഇടയായി തീരട്ടെ. അതാണ് ഈ സംഭവം നമ്മളെ വിളിച്ചറിയിക്കുന്ന ആ സത്യം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55:6 ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇപ്പോഴാകുന്നു അതിൻ്റെ പറ്റിയ സമയം. തക്ക സമയത്ത് അവനെ വിളിച്ചപേക്ഷിക്കുവാൻ കഴിഞ്ഞാൽ സമാധാനത്തിനായിട്ടുള്ളത് നമുക്കറിയുവാൻ കഴിയും. ആ സമാധാനത്തിൽ നമുക്കായിത്തീരുവാൻ കഴിയും. സമാധാന പ്രഭുവിനെ കണ്ടെത്തുവാൻ, അത് അനുഭവിപ്പാൻ ഇടയായിട്ടുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും പിന്നെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ.